ജർമ്മനിയിൽ നവീകരണത്തിന്റെ പുരോഗതി. ലൂഥറിന്റെ നിഗൂഢമായ അപ്രത്യക്ഷത ജർമ്മനിയിൽ എല്ലായിടവും സംഭ്രാന്തി പരത്തി. അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എവിടെയും കേൾക്കാമായിരുന്നു. ഭ്രാന്തമായ കിംവദന്തികൾ പ്രചരിച്ചു. പലരും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ കൂട്ടുകാരാലും നവോത്ഥാനത്തോട് സ്പഷ്ടമായ നിലപാടെടുക്കാത്ത ആയിരങ്ങളാലും വലിയ വിലാപമുണ്ടായി. അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഒരു പാവനമായ ശബ്ദത്താൽ പലരും സ്വയം തീരുമാനിച്ചു. തങ്ങൾക്കെതിരെയുള്ള വികാരം രൂക്ഷമായിരിക്കുന്നു എന്ന് റോമിന്റെ നായകന്മാർ ഉൾക്കിടിലത്തോടെ മനസ്സിലാക്കി. ലൂഥറിന്റെ സാങ്കല്പിക മരണത്തിൽ ആദ്യം മതിമറന്ന് ആഹ്ലാദിച്ചെങ്കിലും അവർ പെട്ടെന്ന് ജനങ്ങളുടെ കോപത്തിൽ നിന്നും ഒളിക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ നീക്കം ചെയ്യാനായി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അവരുടെ ഇടയിൽ ചെയ്ത ഏറ്റവും സാഹസികമായ പ്രവൃത്തികൾ പോലും തന്റെ ശത്രുക്കൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായിരുന്നില്ല. തങ്ങളുടെ രോഷത്താൽ ധീരനായ ആ നവീകരണ കർത്താവിനെ നശിപ്പിക്കാൻ വിചാരിച്ചവരൊക്കെ ഇപ്പോൾ ഭയവിഹുലരായി. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു നിസ്സഹായനായ തടവുകാരനാണല്ലോ. ഒരുവൻ പറഞ്ഞു, നമ്മെ രക്ഷിക്കാനായി അവശേഷിച്ചിരിക്കുന്ന ഏകമാർഗം ടോർച്ചുകൾ തെളിച്ച് ലോകം മുഴുവനും ലൂഥറിനെ തിരഞ്ഞുപിടിച്ച് അദ്ദേഹത്തെ ആവശ്യപ്പെടുന്ന രാഷ്ട്രത്തിന് വിട്ടുകൊടുക്കുക. ചക്രവർത്തിയുടെ രാജശാസനം ശക്തിയില്ലാത്തതായി കാണപ്പെട്ടു. ലൂഥറിന്റെ വിധിയേക്കാൾ വളരെ കുറഞ്ഞ ശ്രദ്ധയെ അതിന് കിട്ടുന്നുള്ളൂ എന്ന് കണ്ട പോപ്പിന്റെ പ്രതിനിധികൾ കോപം കൊണ്ട് നിറഞ്ഞു. തടവുകാരനാണെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണെന്നുള്ള സദ്വർത്തമാനം ജനങ്ങളുടെ ഭയത്തെ ശമിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തോടുള്ള താൽപ്പര്യം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മുൻപത്തേതിലും ഔത്സുക്യത്തോടെ വായിക്കുവാൻ തുടങ്ങി. പേടിപ്പെടുത്തുന്ന അസാധാരണ തത്വങ്ങളിൽ ദൈവവചനത്തിലെ ആത്മരക്ഷ നേടിയ വീരനായ മനുഷ്യന്റെ ലക്ഷ്യത്തോട് യോജിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. നവീകരണം അഭങ്കുരം ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. ലൂഥർ വിതച്ച വിത്ത് എല്ലായിടത്തും പൊട്ടിക്കിളിർത്തു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ സാധിക്കാതെ വരുമായിരുന്ന ജോലി അസാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടു. മറ്റു ജോലിക്കാർ തങ്ങളുടെ വലിയ നേതാവ് മാറ്റപ്പെടുകയാൽ പുതിയ ചുമതലകൾ ഏറ്റു. പുതിയ വിശ്വാസത്തോടും വ്യഗ്രതയോടും കൂടെ അവർ ഉത്തമമായി ആരംഭിച്ച ജോലി തടസ്സപ്പെടാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നതിന് നിർബന്ധിതരായി. പക്ഷേ പിശാചും മടിപിടിച്ചിരുന്നില്ല. മറ്റുള്ള എല്ലാ നവീകരണ പ്രസ്ഥാനങ്ങളിലും ശ്രമിച്ചു നോക്കിയ അതേ സംഗതി ഇവിടെയും പരീക്ഷിച്ചു. സത്യത്തിന്റെ സ്ഥാനത്ത് കാപട്യം കാണിച്ച് മനുഷ്യരെ തന്റെ കൈക്കുള്ളിലാക്കി ചതിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തീയ പള്ളികളിൽ ആദ്യത്തെ നൂറ്റാണ്ടിൽ കപട ക്രിസ്തുക്കൾ ഉണ്ടായിരുന്നതുപോലെ 16-ാം നൂറ്റാണ്ടിലും കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. ആത്മീയ ലോകത്തിൽ വികാര വിക്ഷോഭം ആഴത്തിൽ ബാധിച്ച കുറെ ആളുകൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യേക വെളിപ്പാടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് സങ്കല്പിച്ച് ലൂഥർ ദുർബലമായി ആരംഭിച്ചതെന്ന് അവർ പ്രഖ്യാപിച്ച നവീകരണം പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ സ്വർഗീയമായി അധികാരപ്പെടുത്തപ്പെട്ടവരാണ് അവരെന്ന് അവകാശപ്പെട്ടു. വിശ്വാസത്തിനും ആചാരത്തിനും മതിയായ നിയമം ദൈവവചനമാണ് എന്നുള്ള നവീകരണത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം തന്നെ അവർ നിരാകരിച്ചു. ആ തെറ്റുപറ്റാത്ത വഴികാട്ടിക്ക് പകരം അസ്ഥിരമായ തങ്ങളുടെ സ്വന്തം വികാരങ്ങളിൽ നിന്നും ഉത്ഭൂതമായ മാറ്റം വരുത്തുന്നതും അനിശ്ചിതവുമായ മാനദണ്ഡങ്ങൾ വെച്ചു. തെറ്റുകളെയും കാപട്യങ്ങളെയും കണ്ടുപിടിക്കാനുള്ള ആ വലിയ യന്ത്രത്തെ ഒരു വശത്തേക്ക് മാറ്റിയ പ്രവൃത്തിയാൽ സാത്താന് മനുഷ്യ മനസ്സുകളെ തന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിയന്ത്രിക്കാൻ വഴി തുറക്കപ്പെട്ടു. ഗബ്രിയേൽ മാലാഖയാൽ പഠിപ്പിക്കപ്പെട്ടു എന്ന് അവരിൽ ഒരു പ്രവാചകൻ അവകാശപ്പെട്ടു. അദ്ദേഹത്തോട് ചേർന്ന ഒരു വിദ്യാർത്ഥി ദൈവവചനം വ്യാഖ്യാനിക്കുവാനുള്ള ജ്ഞാനം ദൈവം തന്നെ തനിക്ക് അവകാശമായി കൊടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഠനം പാടെ ഉപേക്ഷിച്ചു. മതഭ്രാന്തിനോട് സ്വാഭാവികമായും ചായ്വുള്ള മറ്റുള്ളവർ അവരോട് യോജിച്ചു. ഈ ഉത്സാഹഭരിതരുടെ നടപടികൾ ഉണ്ടാക്കിയ വികാര വിക്ഷോഭം ചെറുതൊന്നും ആയിരുന്നില്ല. ലൂഥറിന്റെ പ്രസംഗം എല്ലായിടത്തും ഒരു നവീകരണത്തിന്റെ ആവശ്യം ജനങ്ങളിൽ ഉണർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുതിയ പ്രവാചകന്മാരുടെ കപടവേഷത്താൽ യഥാർത്ഥത്തിൽ സത്യസന്ധരായി കുറെ പേർ വഴിതെറ്റിപ്പോയി. പ്രസ്ഥാനത്തിന്റെ നായകന്മാർ വിറ്റൻബർഗിലേക്ക് പോയി. മെലങ്തനോടും അദ്ദേഹത്തിന്റെ സഹകാരികളോടും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അവർ പറഞ്ഞു, ജനങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. കർത്താവുമായി വളരെ അടുത്ത സംഭാഷണം ഞങ്ങൾ നടത്തി. എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഒരു വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ഞങ്ങൾ ഡോക്ടർ ലൂഥറോട് അഭ്യർത്ഥിക്കുന്നു. നവീകരണ കർത്താക്കൾ അത്ഭുതപ്പെടുകയും സംഭ്രമിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ഒരിക്കലും ഏറ്റുമുട്ടിയിട്ടില്ലാത്ത ഒരു ഘടകമായിരുന്നു അത്. ഏത് പ്രവർത്തന രീതി തുടരണമെന്നും അവർ അറിഞ്ഞില്ല. മെലങ്തൻ പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യരിൽ അസാധാരണമായ ആത്മാവുണ്ട്. പക്ഷെ ഏത് ആത്മാവാണ്? ഒരു വശത്ത് ദൈവാത്മാവിനെ കെടുത്താതെയും മറ്റേ വശത്ത് പിശാചിന്റെ ആത്മാവിനാൽ വഴിതെറ്റി പോകാതിരിക്കാനും സൂക്ഷിക്കുക. പുതിയ പഠിപ്പിക്കലിന്റെ ഫലം പെട്ടെന്ന് വ്യക്തമായി. ജനങ്ങൾ ബൈബിൾ അവഗണിക്കുകയോ മുഴുവനായി തള്ളിക്കളയുകയോ ചെയ്യാനിടയായി. വിദ്യാലയങ്ങൾ കലക്കത്തിലായി. വിദ്യാർത്ഥികൾ എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി പഠനം ഉപേക്ഷിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. നവീകരണ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അതിനെ നാശത്തിന്റെ വക്കിൽ എത്തിക്കുന്നതിൽ മാത്രം വിജയിച്ചു. പാപ്പാത്വ മതാനുയായികൾ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് വിജയോത്സവത്തോടെ ആർത്തുവിളിച്ചു. അവസാനത്തെ ഒറ്റ പോരാട്ടം, എന്നാൽ എല്ലാം നമ്മുടേത്. സംഭവിച്ചതിനെക്കുറിച്ച് ലൂഥർ വാർട്ട്ബെർഗിൽ കേട്ടപ്പോൾ ചിന്താഭാരത്തോടെ ഇങ്ങനെ പറഞ്ഞു: സാത്താൻ നമുക്ക് ഈ ബാധ അയക്കുമെന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതാണ്. കപട പ്രവാചകന്മാരുടെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം മനസ്സിലാക്കി. സത്യത്തിന് ഭീഷണി ആയേക്കാവുന്ന അപകടത്തെയും കണ്ടു. ഇപ്പോൾ അനുഭവിച്ചതുപോലുള്ള മഹാവ്യഥയും പരിഭ്രമവും പോപ്പിന്റെയും ചക്രവർത്തിയുടെയും എതിർപ്പ് കാരണം ഉണ്ടായിട്ടില്ല. നവീകരണത്തിന്റെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെട്ടവർ അതിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായി എഴുന്നേറ്റു. വളരെയധികം സന്തോഷവും ആശ്വാസവും അദ്ദേഹത്തിന് നൽകിയ അതേ സത്യം പള്ളിയിൽ സ്പർദ്ധയും അസ്വസ്ഥതയും ഉണ്ടാക്കുവാനിടയായി. നവീകരണ പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകുവാനുള്ള ഉത്തേജനം ദൈവാത്മാവിലൂടെ ലഭിച്ചിരുന്നതിനാൽ ലൂഥർ അറിയാതെ തന്നെ വളരെ ദൂരം മുൻപോട്ട് പോയി. താൻ വഹിച്ച സ്ഥാനങ്ങൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ സമൂലമായ പരിവർത്തനങ്ങൾ വരുത്തുന്നതിനോ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം അനന്തമായ ശക്തിയുടെ കയ്യിലെ ആയുധമായിരുന്നു. എന്നിട്ടും അദ്ദേഹം പലപ്പോഴും തന്റെ പ്രവർത്തന ഫലത്തെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എന്റെ ഉപദേശം ഒരു വ്യക്തിയെ, ഒറ്റ ഒരു വ്യക്തിയെ, ലളിതമായ വിധത്തിലോ സ്പഷ്ടമല്ലാത്ത വിധത്തിലോ മുറിപ്പെടുത്തിയെന്ന് ഞാൻ അറിയാനിടയായാൽ അതിന് സാധ്യതയില്ല. കാരണം അത് സുവിശേഷമാണ്. എന്റെ പ്രസ്താവന പിൻവലിക്കുന്നതിനേക്കാൾ ഞാൻ 10 വട്ടം മരിക്കുന്നതായിരിക്കും നല്ലത്. നവീകരണത്തിന്റെ കേന്ദ്രമായിരുന്ന അതേ വിറ്റൻബർഗ് തന്നെ മതഭ്രാന്തിന്റെയും അരാജകത്വത്തിന്റെയും ശക്തിയിൽ അമർന്നുകൊണ്ടിരുന്നു. ഈ ദാരുണമായ അവസ്ഥ ലൂഥറിന്റെ പഠിപ്പിക്കലുകളിൽ നിന്നും ഉണ്ടായതല്ല. പക്ഷേ ജർമ്മനിയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഈ കുറ്റം അദ്ദേഹത്തിനുമേൽ ചുമത്തി. വേദന നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹം ചിലപ്പോൾ ചോദിക്കുമായിരുന്നു: നവീകരണത്തിന്റെ മഹത്തായ പ്രവർത്തനം ഇങ്ങനെയോ അവസാനിക്കുന്നത്? അദ്ദേഹം പ്രാർത്ഥനയിൽ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയപ്പോൾ ഹൃദയത്തിലേക്ക് സമാധാനമൊഴുകി. അദ്ദേഹം പറഞ്ഞു: ഈ ജോലി എന്റേതല്ല, എന്നാൽ അങ്ങയുടേതാണ്. മതഭ്രാന്തും അന്ധവിശ്വാസവും കൊണ്ട് അത് കലുഷമാകുന്നത് ദൈവം സഹിക്കുകയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വിചാരം തന്നെ അദ്ദേഹത്തിന് അനുകൂലമല്ലാതായി. അദ്ദേഹം വിറ്റൻബർഗിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. താമസിയാതെ അദ്ദേഹം തന്റെ ആപൽക്കരമായ യാത്ര ആരംഭിച്ചു. അദ്ദേഹം സാമ്രാജ്യത്തിന്റെ നിരോധനത്തിന് കീഴിലായിരുന്നു. തന്റെ ജീവനെടുക്കാൻ ശത്രുക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അഭയമോ സഹായമോ കൊടുക്കുന്നതിൽ നിന്നും സ്നേഹിതരെ വിലക്കിയിരുന്നു. പരമാധികാരമുള്ള ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരായി ഏറ്റവും കർക്കശമായ നടപടികളാണ് കൈക്കൊണ്ടിരുന്നത്. പക്ഷെ സുവിശേഷവേല അപകടത്തിലായെന്ന് കണ്ടപ്പോൾ സത്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവിന്റെ നാമത്തിൽ നിർഭയം മുന്നിട്ടിറങ്ങി. ഇലക്ടർക്ക് എഴുതിയ ഒരു എഴുത്തിൽ വാർസ്ബർഗ് വിട്ടുപോകുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞതിന് ശേഷം ലൂഥർ എഴുതി: രാജകുമാരന്മാർക്കും പ്രഭുക്കന്മാർക്കും ഉള്ളതിലും ഉന്നതമായ സംരക്ഷണത്തിലാണ് ഞാൻ വിറ്റൻബർഗിലേക്ക് പോകുന്നത് എന്ന് തിരുമനസ്സുകൊണ്ട് അറിഞ്ഞാലും തിരുമനസ്സിന്റെ സംരക്ഷണം അഭ്യർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. താങ്കളിൽ നിന്നുള്ള സംരക്ഷണം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ തന്നെ അങ്ങയെ സംരക്ഷിക്കും. തിരുമനസ്സുകൊണ്ട് എന്നെ സംരക്ഷിക്കുമെന്നോ സംരക്ഷിക്കാൻ കഴിയുമെന്നോ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വിറ്റൻബർഗിലേക്ക് പോവുകയേ ഇല്ലായിരുന്നു. ഈ ലക്ഷ്യത്തെ പോഷിപ്പിക്കാവുന്ന ഒരധികാരവും ഇല്ല. മനുഷ്യന്റെ സഹായമോ സഹകരണമോ കൂടാതെ ദൈവം തന്നെ പ്രവർത്തിക്കണം. സംരക്ഷിക്കാൻ ഏറ്റവും ശക്തനായവൻ ആരോ, അവനിൽ ഏറ്റവും വലിയ വിശ്വാസവും ഉണ്ട്. വിറ്റൻബർഗിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് എഴുതിയ രണ്ടാമത്തെ കത്തിൽ ലൂഥർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: തിരുമനസ്സിന്റെ അനിഷ്ടത്തിനും മുഴുവോകത്തിന്റെയും കോപത്തിനും പാത്രമായി തീരാൻ ഞാൻ ഒരുക്കമാണ്. വിറ്റൻബർഗുകാർ എന്റെ ആടുകളല്ലേ? ദൈവം അവരെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി മരണത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ലയോ? കൂടാതെ ജർമ്മനിയിൽ ഭയങ്കരമായൊരു പോരാട്ടം ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് മുഖാന്തരം ദൈവം നമ്മുടെ രാഷ്ട്രത്തെ ശിക്ഷിക്കും. വലിയ മുൻകരുതലോടും താഴ്മയോടും എന്നാൽ ഉറച്ച തീരുമാനത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹം പറഞ്ഞു: അക്രമം കൊണ്ട് പടുത്തുയർത്തിയതിനെ നമുക്ക് വചനത്താൽ തകർക്കാം. അന്ധവിശ്വാസികളുടെ മേലും അവിശ്വാസികളുടെ മേലും ഒരു സമ്മർദ്ദവും ചെലുത്തുകയില്ല. ഒരുത്തരും നിർബന്ധിക്കപ്പെടരുത്. സ്വാതന്ത്ര്യമാണ് വിശ്വാസത്തിന്റെ അന്തസത്ത. ലൂഥർ തിരികെ വന്നു എന്നും അദ്ദേഹം പ്രസംഗിക്കുവാൻ പോകുന്നുവെന്നും വിറ്റൻബർഗിലെല്ലാം വേഗം അറിവ് ലഭിച്ചു. ജനക്കൂട്ടം എല്ലാ ഭാഗത്തു നിന്നും തടിച്ചുകൂടി. പള്ളി നിറഞ്ഞു കവിഞ്ഞു. പ്രസംഗപീഠത്തിൽ അദ്ദേഹം കയറി നിന്നുകൊണ്ട് ഉത്കൃഷ്ടമായ ജ്ഞാനത്തോടും സൗമ്യതയോടും കൂടെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ശാസിക്കുകയും ചെയ്തു. കുർബാനയെ ഇല്ലാതാക്കാൻ ചിലർ അക്രമ നടപടികൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നതിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു, കുർബാന ഒരു മോശമായ കാര്യമാണ്, ദൈവം അതിനെതിരാണ്, അത് തീർച്ചയായും നിർത്തലാക്കപ്പെടേണ്ടതാണ്. ലോകത്തിലെല്ലായിടത്തും അത് സുവിശേഷത്തിൻ്റെ അത്താഴമായി പുനഃസ്ഥാപിക്കപ്പെട്ടാൽ കൊള്ളാമായിരുന്നു, എന്നാൽ ഒരുത്തനും ബലപ്രയോഗത്താൽ അതിൽ നിന്നും മുറിച്ചു മാറ്റപ്പെടരുത്. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ സംഗതി ഏൽപ്പിക്കണം, നാമല്ല ദൈവവചനം പ്രവർത്തിക്കട്ടെ. അത് എന്തുകൊണ്ടങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടെന്നാൽ കുശവൻ കളിമണ്ണ് പിടിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കൈകളിൽ ഞാൻ മനുഷ്യഹൃദയങ്ങളെ പിടിക്കുന്നില്ല. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്, പക്ഷേ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം ഇല്ല. നമുക്ക് പ്രസംഗിക്കാം, ബാക്കി കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്. ഞാൻ ബലം ഉപയോഗിച്ചാൽ എനിക്ക് എന്ത് പ്രയോജനം? കൊഞ്ഞനം, ഔപചാരികത്വം, മാനുഷിക നിയമശാസനകൾ, കപടനാഢ്യം, പക്ഷേ ഹൃദയത്തിൽ ആത്മാർത്ഥതയോ വിശ്വാസമോ സ്നേഹമോ ഉണ്ടായിരിക്കുകയില്ല. ഈ മൂന്നിൻ്റെയും അഭാവം എവിടെയുണ്ടോ അവിടെ എല്ലാറ്റിൻ്റെയും അഭാവമുണ്ട്. അങ്ങനെയുള്ള ഒരു പരിണാമത്തിന് ഞാൻ അവസരം കൊടുക്കുകയില്ല. എനിക്കോ നിങ്ങൾക്കോ മുഴുവോകർക്കോ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്താലോ ചെയ്യാവുന്നതിലധികം ദൈവവചനത്താൽ മാത്രം ദൈവം ചെയ്യുന്നു. ദൈവം ഹൃദയത്തെ പിടിക്കുന്നു, ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ എല്ലാം വിജയിക്കും. ഞാൻ പ്രസംഗിക്കും, ചർച്ച ചെയ്യും, എഴുതും, പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല. കാരണം വിശ്വാസം ഒരു സ്വമേധയാലുള്ള പ്രവൃത്തിയാണ്. ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. പോപ്പിനും പാപമോചന ചീട്ടുകൾക്കും പോപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും എതിരായി ഞാൻ നിന്നു, പക്ഷേ അക്രമമോ ബഹളമോ കൂടാതെയായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഞാൻ മുൻപോട്ട് വെച്ചു, ഞാൻ പ്രസംഗിച്ചു, എഴുതി, ഇത്രമാത്രമാണ് ഞാൻ ചെയ്തത്. എങ്കിലും ഞാൻ ഉറങ്ങിയപ്പോൾ ചക്രവർത്തിയോ രാജകുമാരനോ അതിനെ ഹനിക്കാത്ത വിധം ഞാൻ പ്രസംഗിച്ച വചനം പാപ്പാത്വ ഘടനയെ മറിച്ചിട്ടു. എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ല, വചനം തന്നെയാണ് എല്ലാം ചെയ്തത്. ഞാൻ ബലം പ്രയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജർമ്മനി മുഴുവനും രക്തപ്രളയമാകുമായിരുന്നു. എന്നാൽ അതിൻ്റെ ഫലം എന്തായേനെ? ശരീരത്തിനും ആത്മാവിനും നാശവും ശൂന്യതയും. അതുകൊണ്ട് വചനത്തെ മാത്രം ലോകത്തിലൂടെ ഓടാൻ അനുവദിച്ചുകൊണ്ട് ഞാൻ സ്വസ്ഥമായിരുന്നു. ജനക്കൂട്ടത്തെ ഉത്സുകരാക്കാൻ ഒരാഴ്ച മുഴുവനും ലൂഥർ ദിനംതോറും പ്രസംഗം തുടർന്നു. ദൈവവചനം മതഭ്രാന്തിൻ്റെ വികാര വിക്ഷോഭത്തെ തകർത്തു. സുവിശേഷത്തിൻ്റെ ശക്തി വഴിതെറ്റിക്കപ്പെട്ട ജനങ്ങളെ സത്യത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഇത്രയധികം തിന്മയ്ക്ക് കാരണഭൂതരായ മതഭ്രാന്തന്മാരെ എതിരിടണമെന്ന് ലൂഥർ ഒട്ടും ആഗ്രഹിച്ചില്ല. ദൈവത്തിൽ നിന്ന് പ്രത്യേക വെളിച്ചം ലഭിച്ചവരെന്ന് അവകാശപ്പെട്ട ഇവർ അച്ചടക്കരഹിതരും അടിസ്ഥാനമില്ലാത്ത വിധികർത്താക്കളും. തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരുമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ ഏറ്റവും ചെറിയ വൈരുദ്ധ്യമോ ദയാവായ്പോടുകൂടിയ ശാസനയോ പോലും സ്വീകരിക്കുമായിരുന്നില്ല. പരമാധികാരം തങ്ങൾ സ്വയം അപഹരിച്ചെടുത്തുകൊണ്ട് ഇക്കൂട്ടർ ചോദ്യം കൂടാതെ അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അദ്ദേഹവുമായി ഒരു അഭിമുഖം ആവശ്യപ്പെട്ടപ്പോൾ അവരെ സന്ധിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ കപടവേഷം വിജയകരമായി വെളിച്ചത്തു കൊണ്ടുവരികയും കപടവേഷധാരികൾ പെട്ടെന്ന് വിറ്റൻബർഗ് വിട്ടുപോവുകയും ചെയ്തു. കുറേ കാലത്തേക്ക് ഈ മതഭ്രാന്ത് തടയപ്പെട്ടെങ്കിലും പല വർഷങ്ങൾക്ക് ശേഷം വലിയ അക്രമാസക്തിയോടും അതിഭയങ്കര ഫലങ്ങളോടും കൂടെ പൊട്ടിപ്പുറപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് ലൂഥർ ഇപ്രകാരം പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ തിരുവെഴുത്തുകൾ നിർജ്ജീവമായ നിയമങ്ങൾ മാത്രമാണ്. അവരെല്ലാവരും ആത്മാവ് ആത്മാവ് എന്ന് നിലവിളിക്കാൻ ആരംഭിച്ചു. അവരുടെ ആത്മാവ് അവരെ നയിക്കുന്നിടത്തേക്ക് തീർച്ചയായും ഞാൻ പോവുകയില്ല. എൻ്റെ ദൈവം തൻ്റെ കരുണയാൽ വിശുദ്ധന്മാരല്ലാതെ മറ്റാരുമില്ലാത്ത ഒരു സഭയിൽ എന്നെ സംരക്ഷിക്കട്ടെ. ദൈവിക സാന്ത്വനവും പിന്തുണയും കരസ്ഥമാക്കാൻ തങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തുടർച്ചയായി ദൈവത്തോട് ഞരങ്ങുകയും കരയുകയും ചെയ്യുന്ന താഴ്മയും ദൗർബല്യവും രോഗവുമുള്ള തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അറിവും ഖേദവുമുള്ള ആളുകളുടെ കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതഭ്രാന്തരിൽ ഏറ്റവും ഊർജ്ജസ്വലനായ തോമസ് മുൻസർ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും തൻ്റെ കഴിവുകൾ ശരിയായി നയിക്കപ്പെട്ടിരുന്നെങ്കിൽ നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രചോദനമാകുമായിരുന്നു. എന്നാൽ സത്യമതത്തിൻ്റെ പ്രാഥമിക തത്വങ്ങൾ പോലും അദ്ദേഹം പഠിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ലോകത്തെ നവീകരിക്കുവാനുള്ള മോഹം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ അത്യാസക്തരും ചെയ്യുന്നത് പോലെ തന്നിൽ തന്നെയാണ് നവീകരണം തുടങ്ങേണ്ടത് എന്ന് മറന്നുപോയി. സ്ഥാനവും സ്വാധീനവും ലഭിക്കാനുള്ള അതിമോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലൂഥറിന് രണ്ടാമനാകാൻ പോലും മനസ്സിലായിരുന്നു. വചനത്തിൻ്റെ ആധികാരികത പോപ്പിന് പകരമായി നവീകരണക്കാർ കൊണ്ടുവരുന്നത് പാപ്പാത്വ തത്വങ്ങളുടെ വേറൊരു രൂപം മാത്രമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യമായ നവീകരണം നടപ്പാക്കാൻ ദൈവികമായി അധികാരപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ് താനെന്ന് സ്വയം അവകാശപ്പെട്ടു. മൊൻസർ പറഞ്ഞു, തിരുവചനം തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും ഈ ആത്മാവുള്ളവൻ സത്യവിശ്വാസം ഉള്ളവനാണ്. ഓരോ ചിന്തയും ആവേശവും ദൈവശബ്ദമാണെന്നുള്ള മതിപ്പിനാൽ നയിക്കപ്പെടാൻ മതഭ്രാന്തിൻ്റെ അധ്യാപകർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. തൽഫലമായി അവർ അറ്റകൈ പ്രയോഗിച്ചു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ചിലർ ബൈബിൾ കത്തിക്കുക പോലും ചെയ്തു. മൊൻസറുടെ പഠിപ്പിക്കലുകൾ അത്ഭുത സംഭവങ്ങളിലേക്ക് മനുഷ്യശ്രദ്ധയെ ആകർഷിക്കുകയും മാനുഷിക ആശയങ്ങളും അഭിപ്രായങ്ങളും ദൈവവചനത്തിന് മേലായി വച്ചുകൊണ്ട് അവരുടെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ആയിരങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് പൊതു ആരാധനയിൽ എല്ലാ നിയമങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രഭുക്കന്മാരെ അനുസരിക്കുന്നത് ദൈവത്തെയും ബലിയേലിനെയും സേവിക്കാനുള്ള ശ്രമമാണെന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യ മനസ്സുകൾ പാപ്പാത്വത്തിൻ്റെ നുഖം തിരസ്കരിക്കാൻ ആരംഭിക്കുകയും പൗരാധികാരത്തിന്മേലുള്ള നിയന്ത്രണത്തിൽ അവർ അക്ഷമരായി തീരുവാനും തുടങ്ങി. ദൈവിക അംഗീകരണം അവകാശപ്പെടുന്ന മുൻസറിൻ്റെ വിപ്ലവാത്മകമായ പഠിപ്പിക്കലുകൾ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും വേർപെട്ട് എതിരഭിപ്രായങ്ങൾക്കും ശക്തമായ വികാരങ്ങൾക്കും കടിഞ്ഞാനിടുന്നതിലേക്കും അവരെ നയിച്ചു. രാജ്യദ്രോഹത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഘോരമായ രംഗങ്ങൾ ഉണ്ടാവുകയും ജർമ്മനിയുടെ പ്രദേശങ്ങൾ രക്തത്തിൽ മുങ്ങുകയും ചെയ്തു. മതഭ്രാന്തിൻ്റെ ഫലങ്ങൾ നവീകരണത്തിന്മേൽ ചുമത്തുന്നത് കണ്ടപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് എർഫർട്ടിൽ വെച്ച് ലൂഥർ അനുഭവിച്ച മനോവേദന ഇപ്പോൾ ഇരട്ട ശക്തിയോടെ തൻ്റെ മേൽ വന്നു. ഈ വിപ്ലവം ലൂഥറിൻ്റെ ഉപദേശങ്ങളുടെ നിയമാനുസൃത ഫലമാണെന്ന് പാപ്പാത്വ പ്രഭുക്കന്മാർ പ്രഖ്യാപിച്ചു. ഈ പ്രസ്താവന വിശ്വസിക്കാൻ പലരും ഒരുക്കമായിരുന്നു. ഈ കുറ്റാരോപണത്തിന് നേരിയ അടിസ്ഥാനം പോലും ഇല്ലായിരുന്നെങ്കിലും ലൂഥറിൽ അത് തീവ്രവ്യഥ ഉണ്ടാക്കി. സത്യത്തിൻ്റെ നിദാനം മതഭ്രാന്തിൻ്റെ അസ്ഥിവാരവുമായി അണിനിരത്തി അധപ്പതിപ്പിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അധികമായി കാണപ്പെട്ടു. നേരെ മറിച്ച് തങ്ങളുടെ ഉപദേശങ്ങളെ എതിർത്തിരുന്നതുകൊണ്ടും ദിവ്യപ്രചോദനത്തിൻ്റെ അവകാശവാദത്തെ അംഗീകരിക്കാതിരുന്നതുകൊണ്ടും മാത്രമല്ല പൗരാധിപത്യത്തെ എതിർക്കുന്നവരെന്ന് വിധി കൽപ്പിച്ചതുകൊണ്ടും ഈ വിപ്ലവത്തിലെ നേതാക്കന്മാർ ലൂഥറെ വെറുത്തു. പ്രതികാരമായി അദ്ദേഹത്തെ ഒരു കപടവേഷധാരിയെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിച്ചു. അദ്ദേഹത്തോടുള്ള പ്രഭുക്കന്മാരുടെയും ജനങ്ങളുടെയും ശത്രുത താൻ തന്നെ വരുത്തിവച്ചതായി തോന്നി. നവോത്ഥാനം എത്രയും വേഗം തകരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പാപ്പ മതാനുയായികൾ തുള്ളിച്ചാടി. വളരെ ദൃഢതയോടെ തിരുത്തുവാൻ പ്രയത്നിച്ചുകൊണ്ടിരുന്ന തെറ്റുകൾക്ക് പോലും അവർ ലൂഥറെ പഴിചാരി. വലിയ അനീതിയോടെ പെരുമാറുന്നുവെന്ന് തെറ്റായി അവകാശപ്പെട്ടതിനാൽ ആ മതഭ്രാന്തൻ സംഘം ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ സഹതാപം ആർജിച്ചെടുക്കുന്നതിൽ വിജയിച്ചു. സാധാരണ സംഭവിക്കാറുള്ളതുപോലെ തെറ്റിൻ്റെ വശം പിടിച്ചിരുന്ന വ്യക്തികളെ രക്തസാക്ഷികളായി കണക്കാക്കപ്പെടുകയും അങ്ങനെ നവോത്ഥാനത്തിനെതിരായി ശക്തി പ്രയോഗിക്കുന്നവരെ കനിവോടും ദയയോടും ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും ഇരകളായി വീക്ഷിച്ചു. ഇതാദ്യമായി സ്വർഗത്തിൽ പ്രകടമായ എതിർപ്പിൻ്റെ അതേ ആത്മാവിനാലുള്ള സാത്താൻ്റെ പ്രവൃത്തിയായിരുന്നു. സാത്താൻ മനുഷ്യരെ ചതിക്കുന്നതിന് നിരന്തരമായി ശ്രമിക്കുകയും പാപത്തെ നീതിയെന്നും നീതിയെ പാപമെന്നും വിളിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രവൃത്തി എത്ര വിജയകരം! സത്യത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാർ നിർഭയം നിൽക്കുന്നതുകൊണ്ട് ആക്ഷേപവും ശകാരവും അടിക്കടി അവർ കേൾക്കേണ്ടി വരുന്നു. സാത്താൻ്റെ പ്രതിനിധികളായ മനുഷ്യരെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും രക്തസാക്ഷികളായിപ്പോലും കണക്കാക്കുകയും ചെയ്തപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ബഹുമാനിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യേണ്ടവരെ സംശയത്തിലും അവിശ്വാസത്തിലും വീക്ഷിച്ച് ഒറ്റപ്പെടുത്തുകയായിരുന്നു. കൃത്രിമവിശുദ്ധിയും വ്യാജവിശുദ്ധീകരണവും ഇന്നും വഞ്ചനയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പന അനുസരിക്കുന്നതിനായി കീഴ്പ്പെടുന്നതിന് പകരം അവരവരുടെ സ്വന്തം തോന്നലുകൾക്കും ഇച്ഛകൾക്കും അനുസൃതമായി പോകുന്നതിന് മനുഷ്യ മനസ്സുകളെ തിരുവഴുത്തുകളിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് ലൂഥറിൻ്റെ കാലത്തെ പോലെ അതേ ആത്മാവ് വിവിധ രൂപങ്ങളിൽ വെളിപ്പെടുന്നു. വിശുദ്ധിയെയും സത്യത്തെയും അധിക്ഷേപിക്കുക എന്നത് സാത്താൻ്റെ വിജയകരമായ ഉപായങ്ങളിൽ ഒന്നാണ്. സുവിശേഷത്തിനെതിരായി എല്ലാ ഭാഗത്തു നിന്നും വന്ന ആക്രമണത്തെ ലൂഥർ ഭയലേശമന്യേ നേരിട്ടു. ഓരോ സംഘടനത്തിലും ദൈവവചനം വളരെ ശക്തമായ ആയുധമാണെന്ന് തെളിയിക്കപ്പെട്ടു. ദൈവവചനത്താൽ അദ്ദേഹം പോപ്പിൻ്റെ കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുത്ത ഭരണാധികാരത്തോടും അഭ്യസ്തവിദ്യരുടെ യുക്തിവാദപരമായ തത്വശാസ്ത്രത്തോടും പൊരുതി നവാത്ഥാനത്തോട് യോജിക്കാൻ ശ്രമിച്ച മതഭ്രാന്തിനെതിരായി ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഓരോ എതിർശക്തിയും അതിൻ്റെതായ മാർഗത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷിക ജ്ഞാനമാണ് ആത്മീയമായ സത്യത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമെന്ന് ഉയർത്തിക്കാണിച്ചു. യുക്തിവാദം യുക്തിയെ വിഗ്രഹമായി പൂജിക്കുകയും അതിനെ മതത്തിൻ്റെ മാനദണ്ഡമാക്കുകയും ചെയ്യുന്നു. റോമാമതം അപ്പോസ്തലന്മാരിൽ നിന്നും പൊട്ടാത്ത പിന്തുടർച്ചയിലൂടെയുള്ള ദിവ്യജ്ഞാനമാണ് സർവാധികാരിയായ പോപ്പെന്നും എക്കാലത്തും മാറ്റമില്ലാത്തതെന്നും അവകാശപ്പെട്ടുകൊണ്ട് അപ്പോസ്തലീയമായ അധികാര പവിത്രതയുടെ മറവിൽ അഴിമതിക്കും ധാരാളിത്വത്തിനും വിപുലമായ അവസരങ്ങൾ കൊടുക്കുന്നു. മുൻസറും തൻ്റെ സഹപ്രവർത്തകരും അവകാശപ്പെട്ട ദിവ്യജ്ഞാനം സങ്കല്പത്തിൻ്റെ ബുദ്ധിചാബല്യങ്ങളെക്കാൾ ഉന്നതമായ ഉറവിടത്തിൽ നിന്നും തുടങ്ങിയതല്ലായിരുന്നു. അതിൻ്റെ സ്വാധീനത മാനുഷികവും ദൈവികവുമായ എല്ലാ ആധിപത്യത്തെയും അട്ടിമറിക്കാൻ പര്യാപ്തമായിരുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ദൈവദത്തമായ സത്യത്തിൻ്റെ വലിയ കലവറയായും എല്ലാ ദിവ്യജ്ഞാനത്തിൻ്റെയും പരിശോധകനായും ദൈവവചനത്തെ സ്വീകരിക്കുന്നു. വാർട്ട്ബർഗിൽ നിന്നും തിരിച്ചുവന്ന് ലൂഥർ പുതിയ നിയമത്തിൻ്റെ തർജ്ജമ പൂർത്തിയാക്കുകയും ഉടൻ തന്നെ ജർമ്മനിയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ സുവിശേഷം എത്തിക്കുകയും ചെയ്തു. സത്യത്തെ സ്നേഹിച്ചിരുന്ന എല്ലാവരും ഈ തർജ്ജമ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ മാനുഷിക പാരമ്പര്യങ്ങളും കൽപ്പനകളും തിരഞ്ഞെടുത്തവർ പുച്ഛത്തോടെ അതിനെ തിരസ്കരിച്ചു. ദൈവവചനത്തിലെ ഉപദേശങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾ അവരോട് ചർച്ച ചെയ്യുവാൻ ഇപ്പോൾ പ്രാപ്തരാകുകയും തങ്ങളുടെ സ്വന്തം അറിവില്ലായ്മ അങ്ങനെ വെളിച്ചത്താവുകയും ചെയ്യുമെന്നുള്ള ചിന്ത പുരോഹിതന്മാരെ പരിഭ്രമിപ്പിച്ചു. ആത്മാവിൻ്റെ വാളിനെതിരായി അവരുടെ ആയുധങ്ങളായ ജഡിക ന്യായവാദങ്ങൾ ശക്തിയില്ലാത്തതായിരുന്നു. ദൈവവചനത്തിൻ്റെ പ്രചാരം തടയാൻ റോം അവളുടെ സകല അധികാരികളോടും കൽപ്പിച്ചു. എന്നാൽ ആജ്ഞകളും ഭ്രഷ്ടും പീഡനവും ഒരുപോലെ വിഫലമായി. അവൾ എത്രമാത്രം ബൈബിളിനെ നിന്ദിക്കുകയും നിരോധിക്കുകയും ചെയ്തുവോ അതിലുമുപരിയായി അത് വാസ്തവത്തിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നറിയാനുള്ള ജനങ്ങളുടെ ജിജ്ഞാസയും വർദ്ധിച്ചു. വായിക്കാൻ അറിയാവുന്നവരെല്ലാം ദൈവവചനം സ്വന്തമായി പഠിക്കാൻ ആകാംക്ഷ ഉള്ളവരായി തീർന്നു. അവർ പോകുന്നിടത്തെല്ലാം തിരുവചനം കൊണ്ടു നടന്ന് വീണ്ടും വീണ്ടും വായിച്ചിട്ടും തൃപ്തരാകാതെ വലിയ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി. പുതിയ നിയമം സ്വീകരിക്കുവാൻ ജനങ്ങൾ കാണിച്ച ഹൃദയപൂർവമായ താൽപ്പര്യം കണ്ടിട്ട് ലൂഥർ വേഗത്തിൽ പഴയ നിയമവും തർജ്ജമ ചെയ്യാൻ തുടങ്ങുകയും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഭാഗം ഭാഗമായി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കുഗ്രാമത്തിലും പട്ടണത്തിലുമുള്ളവർ ഒരുപോലെ ലൂഥറിൻ്റെ എഴുത്തുകളെ സ്വാഗതം ചെയ്തു. ലൂഥറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എന്ത് രചിച്ചുവോ അത് മറ്റുള്ളവർ പ്രചരിപ്പിച്ചു. സന്യാസ ജീവിതത്തിൻ്റെ കടപ്പാടുകളിലെ നിയമരാഹിത്യം ബോധ്യപ്പെട്ടിരുന്നതും ആലസ്യത്തിൻ്റെ നീണ്ട ജീവിതത്തിന് പകരം സജീവ ആയാസം ആഗ്രഹിച്ചിരുന്നതും എന്നാൽ ദൈവവചനം അറിയിക്കാൻ തീരെ അറിവില്ലാതെയും ഇരുന്ന ക്രിസ്തീയ സന്യാസികൾ പ്രവിശ്യകളിലൂടെ യാത്ര ചെയ്ത് കുഗ്രാമങ്ങളിലും കുടിലുകളും സന്ദർശിച്ച് അവിടെ ലൂഥറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുടെയും പുസ്തകങ്ങൾ വിറ്റു. പെട്ടെന്ന് ഈ ധീരമായ ഗ്രന്ഥസുവിശേഷീകരണത്താൽ ജർമ്മനി നിറഞ്ഞു. പണ്ഡിതരും അജ്ഞരും ധനവാന്മാരും ദരിദ്രരും ഇവരുടെ ലേഖനങ്ങൾ വർദ്ധിച്ച താൽപ്പര്യത്തോടെ പഠിച്ചു. രാത്രിയിൽ ഗ്രാമവിദ്യാലയങ്ങളിലെ അധ്യാപകർ തീ കായുവാൻ കൂടി വന്നിരുന്ന ചെറിയ കൂട്ടങ്ങളെ അവ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. ഓരോ സംരംഭത്തിലും വചനം സന്തോഷത്തോടെ സ്വീകരിച്ച ചില ആത്മാക്കൾ സത്യം ദൃഢമായി വിശ്വസിച്ചു. അവർ മാറി മാറി മറ്റുള്ളവരോട് ഈ സദ്വർത്തമാനം അറിയിച്ചു. ദിവ്യജ്ഞാനത്തിൻ്റെ വാക്കുകൾ നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. സങ്കീർത്തനം 119:130 എന്ന വചനത്താൽ ശരിയാണോ എന്ന് തെളിയിക്കപ്പെട്ടു. തിരുവചന പഠനം ജനഹൃദയങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. പാപ്പാത്വഭരണം അതിൻ്റെ പ്രജകളുടെ മേൽ ഒരു ഇരുമ്പ് നുകം വെച്ച് അവരെ അജ്ഞതയിലും അധപ്പതനത്തിലും സൂക്ഷിച്ചിരുന്നു. അന്ധവിശ്വാസപരമായ ചട്ടങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കരുതലോടെ പാലിച്ചു പോന്നു എങ്കിലും അവരുടെ എല്ലാ ശുശ്രൂഷകളിലും ഹൃദയത്തിനും ബുദ്ധിശക്തിക്കും പങ്കില്ലായിരുന്നു. ദൈവവചനത്തിൻ്റെ സ്പഷ്ടമായ സത്യങ്ങളെ പ്രതിപാദിക്കുന്ന ലൂഥറുടെ പ്രസംഗവും സാധാരണ ജനങ്ങളുടെ കയ്യിൽ ദൈവവചനം എത്തിച്ചേർന്നതും ജനങ്ങളുടെ ഉറങ്ങിക്കിടന്ന ശക്തികളെ ഉണർത്തുകയും ആത്മീയ അവസ്ഥയെ ശുദ്ധീകരിക്കുകയും മഹിമപ്പെടുത്തുകയും മാത്രമല്ല ബുദ്ധിശക്തിക്ക് പുതുശക്തിയും വീര്യവും പകർന്നു കൊടുക്കുകയും ചെയ്തു. എല്ലാ ശ്രേണിയിലുമുള്ള ആളുകൾ വേദപുസ്തകവും കൈകളിലേന്തി നവോത്ഥാനത്തിൻ്റെ ഉപദേശങ്ങളെ പ്രതിരോധിക്കുന്നത് കാണാമായിരുന്നു. തിരുവചന പഠനം പുരോഹിതന്മാർക്കും ക്രിസ്തീയ സന്യാസിമാർക്കുമായി ഏൽപ്പിച്ചിരുന്ന പാപ്പാ മതാനുയായികൾ ഇപ്പോൾ അവരോട് മുൻപോട്ട് വന്ന് ഈ പുതിയ പഠിപ്പിക്കലുകളെ ഖണ്ഡിക്കുവാൻ ആഹ്വാനം ചെയ്തു. പക്ഷെ തിരുവെഴുത്തുകളിലും ദൈവശക്തിയിലും ഒരുപോലെ അജ്ഞരായിരുന്ന പുരോഹിതന്മാരും സന്യാസികളും പഠിപ്പില്ലാത്തവരെന്നും നാസ്തികരെന്നും അവർ ആക്ഷേപിച്ചിരുന്നവരാൽ പൂർണ്ണമായും തോൽപ്പിക്കപ്പെട്ടു. ഒരു കത്തോലിക്ക എഴുത്തുകാരൻ പറയുന്നു, നിർഭാഗ്യവശാൽ ലൂഥർ തൻ്റെ അനുയായികളെ വിശുദ്ധ തിരുവെഴുത്തുകളിലല്ലാതെ വേറെ യാതൊരു അരുളപ്പാടിലും വിശ്വാസമർപ്പിക്കാൻ പ്രേരിപ്പിച്ചില്ല. നിസ്സാര വിദ്യാഭ്യാസമുള്ള മനുഷ്യർ സത്യം പഠിപ്പിക്കുന്നത് കേൾക്കാൻ വലിയ ജനക്കൂട്ടം വന്നുകൂടി. വിദ്യാഭ്യാസമുള്ളവരോടും വാഗ്ദാടിയുള്ള ദൈവശാസ്ത്ര പണ്ഡിതന്മാരോട് പോലും അവർ ചർച്ച നടത്തി. ഈ വലിയ ആളുകളുടെ വാദഗതികൾ ദൈവവചനത്തിൻ്റെ ലളിതമായ പഠിപ്പിക്കലുകളുമായി ഏറ്റുമുട്ടിയപ്പോൾ അവരുടെ ലജ്ജാകരമായ അജ്ഞത വെളിവായി. പുരോഹിതന്മാരെക്കാളും പണ്ഡിതന്മാരെക്കാളും തൊഴിലാളികൾക്കും പടയാളികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്ക് പോലും ബൈബിളിലെ ഉപദേശങ്ങൾ കൂടുതലായി അറിയാമായിരുന്നു. സുവിശേഷത്തിൻ്റെ ശിഷ്യന്മാരും പാപ്പാത്വ അന്ധവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരുമായുള്ള വൈരുദ്ധ്യം സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒട്ടും കുറവല്ലാതെ പണ്ഡിതന്മാരുടെ നിരകളിലും പ്രകടമായി. സാഹിത്യ സംസ്കരണവും ഭാഷാ പഠനവും അവഗണിച്ച് സ്ഥാനികളുടെ അധികാരശ്രേണിയിലെ പഴയ വീരന്മാരോട് എതിർത്തുകൊണ്ട് സൂക്ഷ്മമായി വചനം പരിശോധിച്ചുകൊണ്ട് പൗരാണിക ശ്രേഷ്ഠ കൃതിയോട് തങ്ങളെ തന്നെ പരിചയിച്ചുകൊണ്ട് മഹാമനസ്കരായ യുവാക്കൾ വചന പഠനത്തിന് സമർപ്പിച്ചു. സജീവമായ മനസ്സും ഉയർത്തപ്പെട്ട ആത്മാവും നിർഭയമായ ഹൃദയവും കരസ്ഥമാക്കിക്കൊണ്ട് ഈ യുവാക്കൾ ദീർഘകാലം ഒരുത്തർക്കും തങ്ങളോട് മത്സരിക്കുവാനാവാത്ത വിധത്തിലുള്ള അറിവ് സമ്പാദിച്ചു. തദനുസൃതമായി നവോത്ഥാനത്തിൻ്റെ സംരക്ഷകരായ ഈ യുവാക്കൾ ഏതെങ്കിലും സഭയിൽ വെച്ച് റോമിൻ്റെ പണ്ഡിതന്മാരുമായി കണ്ടുമുട്ടുമ്പോൾ ഈ അറിവില്ലാത്ത മനുഷ്യർ ശങ്കിതരും ലജ്ജിതരുമായി. എല്ലാവരുടെയും കണ്ണിൽ നിന്നതിരായി തീരത്തക്കവണ്ണം അനായാസമായും ആത്മവിശ്വാസത്തോടെയും അവരോട് എതിർത്തു. റോമിൻ്റെ പുരോഹിതവർഗം തങ്ങളുടെ ആരാധനക്കൂട്ടങ്ങൾ കുറയുന്നത് കണ്ടപ്പോൾ മജിസ്ട്രേറ്റുമാരുടെ സഹായം അഭ്യർത്ഥിച്ചു. തങ്ങളുടെ കേൾവിക്കാരെ തിരികെ കൊണ്ടുവരാൻ തങ്ങളാലാവും വിധം എല്ലാം പ്രയത്നിച്ചു. എന്നാൽ പുതിയ പഠിപ്പിക്കലുകളിൽ തങ്ങളുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നതായി ജനം കണ്ടെത്തി. മാനുഷിക പാരമ്പര്യങ്ങളുടെയും അന്ധവിശ്വാസപരമായ ആചാരങ്ങളുടെയും വിലയില്ലാത്ത പുറംതോടുകൾ കൊണ്ട് തങ്ങളെ ഇത്രകാലം ഊട്ടിയവരിൽ നിന്നും അവർ പിന്തിരിഞ്ഞു. സത്യത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാർക്കെതിരെ പീഡനം ജ്വലിപ്പിക്കപ്പെട്ടപ്പോൾ, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ചു. മത്തായി 10:23. വെളിച്ചം എല്ലായിടത്തും നുഴഞ്ഞുകയറി. എവിടെയെങ്കിലും ആതിഥ്യമര്യാദയുള്ള വാതിൽ അഭയാർത്ഥികൾക്കായി തുറന്നു കിട്ടുമ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് അവർ കർത്താവിനെ പ്രസംഗിക്കും. ചിലപ്പോൾ പള്ളിയിൽ. ആ സൗകര്യം നിഷേധിക്കപ്പെട്ടാൽ പ്രത്യേക വീടുകളിലോ അല്ലെങ്കിൽ വെളിമ്പ്രദേശത്തോ ആയിരിക്കും. വചനം കേൾപ്പിക്കുവാനുള്ള സ്ഥലം എവിടെ കിട്ടുന്നുവോ അവിടം ദൈവാലയമായിരുന്നു. ആത്മവിശ്വാസത്തോടും ഊർജ്ജസ്വലതയോടും കൂടെ പ്രസംഗിക്കപ്പെട്ട സത്യം ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയോടെ പടർന്നു. രാഷ്ട്രീയവും സഭാപരവുമായ അധികാരങ്ങളെ ഉപയോഗിച്ച് നാസ്തികത്വത്തെ തകർക്കുവാനുള്ള ശ്രമം വൃഥാവായി. വൃഥ അവർ തടവിലും പീഡനത്തിലും തീയിലും വാളിലും ആശ്രയിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ രക്തത്താൽ മുദ്രയിട്ടു. എന്നിട്ടും വേല മുമ്പോട്ടു പോയി. സത്യം പ്രചരിപ്പിക്കാൻ മാത്രമേ പീഡനം സഹായിച്ചുള്ളൂ. അതിനോട് ചേർക്കാൻ സാത്താൻ ഉദ്യമിച്ച മതഭ്രാന്ത് സാത്താൻ്റെ പ്രവർത്തനവും ദൈവത്തിൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാക്കുന്നതിൽ കലാശിച്ചു.